ചർച്ചയിൽ നമ്മളോടൊപ്പം ഇന്ന് പങ്കെടുക്കുന്നത് കാൻബറയിൽ നിന്ന് മഹേഷ് സക്കറിയ, അതുപോലെ തന്നെ സിഡ്നിയിൽ നിന്ന് എമി റോയ്, ബ്രിസ്ബെയിനിൽ നിന്ന് നോബി അഗസ്റ്റിൻ, മെൽബണിൽ നിന്ന് ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ള മനഃശാസ്ത്ര അധ്യാപികയായിട്ടുള്ള അജിത ചിറയിൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായിരിക്കുന്ന ഒരു വിഷയം, പ്രത്യേകിച്ചും ദില്ലി കൂട്ടബലാത്സംഗ കേസിന് ശേഷം പലരും പറഞ്ഞൊരു കാര്യം, സ്ത്രീകൾ തന്നെയാണ് പീഡനങ്ങൾക്ക് കൂടുതലായി കാരണക്കാർ, അല്ലെങ്കിൽ അവർ ശ്രദ്ധിച്ച സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി പീഡനങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആദ്യം എമിറോയ്ക്ക് എന്ത് തോന്നുന്നു, സ്ത്രീകൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ പീഡനങ്ങൾ കുറയുമെന്ന് തോന്നുന്നുണ്ടോ?
എനിക്ക് ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിൽ വരുന്നത്. ആദ്യം തന്നെ ദിജു എടുത്ത് ഇട്ട സബ്ജക്ട് ഡൽഹി റേപ്പ് കേസിന്റെ കാര്യം, അതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ആ ഒരു സിനാരിയോ ഇപ്പൊ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ഒരു റിപ്പോർട്ടാണിത് കേട്ടോ. ഈ ആളുകള് ഈ നാലോ അഞ്ചോ ആളുകള് കുറച്ച് ഫണ്ണിന് വേണ്ടിയിട്ട് ഒരു ദിവസം രാത്രി പുറത്തിറങ്ങി ഒരു ബസ്സിൽ കയറി ആ ബസ്സും കൊണ്ട് നടന്ന് പലരെയും അതിലേക്ക് കയറ്റാനായിട്ട് ശ്രമിച്ച് പരാജയപ്പെട്ടു. അവസാനം ഈ പെൺകുട്ടിയും ആൺകുട്ടിയും കൂടെ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് അവരെ വിളിച്ച് ഇത് ഒരു റൂട്ട് ബസ്സാന്നുള്ള രീതിയിൽ വിളിച്ച് കയറ്റി അവസാനം അവരെ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു റേപ്പ് ഒരു സൈക്യാട്രിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് റേപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മോളസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു പ്ലഷർ അല്ല, അതിനു പകരം ഒരു കോൺക്വറിംഗ് ആണ്. അതായത് ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ കീഴ്പ്പെടുത്തുന്നു എന്നുള്ള ഒരു കാര്യം. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു മൃഗീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ അല്ലാതെ ഒരു വസ്ത്രധാരണത്തിന് ഇതിനെന്താണ് പ്രസക്തി?
വസ്ത്രധാരണത്തിന്റെ മാത്രം ഒരു വിഷയമല്ല, സ്ത്രീകൾ കുറച്ചുകൂടി ഇക്കാര്യത്തിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഒഴിവാക്കാൻ സ്ത്രീകൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതല്ലേ എന്നുള്ളൊരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്.
പറഞ്ഞോളൂ. പറഞ്ഞതിന്റെ അകത്ത് ഡൽഹി കേസിന്റെ അകത്ത് നാല് പേര് ബസ്സിൽ ഇങ്ങനെ ഒരു കുടിച്ച് ഉല്ലസിച്ച് പോകുന്ന സമയത്ത് പലരെയും കയറ്റാൻ വേണ്ടി നോക്കി, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ സംഭവത്തിന്റെ ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഒരു റിച്ച് ആയിട്ടുള്ള നാല് പേര് അടിപൊളിയായിട്ട് വൈകിട്ട് ഒരു വീക്കെൻഡ് ആഘോഷിക്കുവാൻ വേണ്ടി പോയിട്ട് അങ്ങനെയുള്ള ഒരു പിക്ചർ ആയിരിക്കാം നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. പക്ഷെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല, പക്ഷെ അവരുടെ ഹിസ്റ്ററി എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഒരു വ്യക്തിയുടെ ഭാര്യ 3 വർഷത്തിന് മുമ്പ് കിഡ്നി ഫെയിലിയർ ആയിട്ട് മരിച്ചതിന് ശേഷം ഇയാൾ തീരെ ഡ്രഗ് അഡിക്റ്റ് ആയി, പുള്ളിക്ക് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായി, പുള്ളിയുടെ അംഗവൈകല്യം സംഭവിച്ചു, പുള്ളി വളരെ ഈഗോ ഈ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആൾക്കാർ അദ്ദേഹത്തെ കളിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിന് വീടില്ലായിരുന്നു, കൂടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു മുറിയിൽ ചേട്ടനും ഭാര്യയും കൂടെ താമസിക്കുന്ന മുറിയിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്.
നോബി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത്തരം ഒരു സാഹചര്യത്തിൽ വന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഈ ഒരു വിഷയത്തിൽ എന്താണ് അതിലൊരു മാറ്റം ഉണ്ടാക്കുന്നത്
സമൂഹത്തിൽ? ഞാൻ അത് ആ പോയിന്റിലേക്കാണ് ഞാൻ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ ഈ റേപ്പ് നടന്നതിന് ശേഷം ആ കൊലയാളിയെ പറ്റിയോ ആ നടന്ന സംഭവിച്ച ആ വിക്ടിമിനെ പറ്റിയോ സംസാരിക്കുന്നതിൽ കൂടുതൽ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും അത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുമോ എന്നും ഉള്ള ഒരു ചർച്ചയും ഇതിന്റെ ഇടയ്ക്ക് ആകാമെന്നുള്ള ഒരു ചെറിയ അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, നമ്മുടെ ഇടയിൽ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഉദാഹരണം ഞാൻ ഡിജുവിനോട് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഡിജു എന്നെ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ഡിജുവിനോട് പറഞ്ഞു സന്തോഷം. അപ്പൊ ഞാൻ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ എന്നോട് ചോദിച്ചു ആരാ വിളിച്ചത്, അപ്പൊ ഞാൻ പറഞ്ഞു ഡിജു ആണ്. അപ്പൊ എന്താണ് സബ്ജക്ട് സംസാരിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു റേപ്പ് ഇതിനെ പറ്റിയാണ്. അയ്യോ എന്നാ നോബി അത് വേണോ? അതായത് സമൂഹത്തിൽ ഈ സെക്സ് അല്ലെങ്കിൽ റേപ്പ് എന്നുള്ള ഒരു കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ വേണ്ടി മതങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ക്രൈസ്തവ സഭ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പള്ളിയിലൊക്കെ എന്നും എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എത്ര പ്രശ്നങ്ങളിൽ റേപ്പിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ നീചമായിട്ടുള്ള പ്രവർത്തികളെ പറ്റി എത്ര മതങ്ങളാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇതിനുള്ള നിയമങ്ങൾ പോലും സ്ത്രീക്കെതിരാണ്. ഇതിന്റെ അകത്ത് ബൈബിളിന്റെ അകത്ത് ഖുർആന്റെ അകത്ത് ഗീതയ്ക്ക് അകത്തും ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് എഴുതിയവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ സമയത്ത് പോലും ഈ ഇത് വ്യാപകമായിട്ടുണ്ടായിരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്.
നോബി സ്വാഭാവികമായിട്ടും എമ്മി പറഞ്ഞ ഒരു അതിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് നോബി സംസാരിച്ചിരിക്കുന്നു തോന്നുന്നു. മഹേഷിന് എന്താണ് ഇതേ അഭിപ്രായം തന്നെയാണോ തോന്നുന്നത്?
ഇത് ശരിക്കും ഒരു നമ്മളുടെ ചർച്ചകൾ നടത്തുമ്പോൾ പ്രധാനമായും ഓരോ സ്ഥലത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ സാമൂഹ്യ ചുറ്റുപാടുകൾ, സ്ത്രീ ഇന്ത്യയിൽ നടക്കുന്ന സ്ത്രീ പീഡനങ്ങളുടെ സാമൂഹ്യ ചുറ്റുപാടല്ല ഒരു വെസ്റ്റേൺ കൺട്രീസിൽ നടക്കുന്ന സ്ത്രീ പീഡനങ്ങളുടെ സാമൂഹ്യ ചുറ്റുപാട്. ഇന്ത്യയിൽ നമ്മളുടെ ഒരു സമൂഹം നമുക്ക് സ്ത്രീക്ക് നൽകുന്ന ഒരു വില, പുരുഷന് നൽകുന്ന വില, ആ സമൂഹത്തിൽ കാലാകാലങ്ങളായി ഉണ്ടാകുന്ന മൂല്യച്യുതി, നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി ഒരു വസ്ത്രം ധരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു സാധാരണ രീതിയിൽ നമ്മൾ നോക്കുക, ഇവിടെ ഏതു തരത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ സഞ്ചരിച്ചാലും അവരെ മറ്റൊരു കണ്ണുകൂടുകൂടി നോക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കമന്റ് അടിക്കുന്ന ആളുകളുടെ എണ്ണം കൈവിരലിൽ എണ്ണാവുന്ന പോലും വെസ്റ്റേൺ കൺട്രികളിലോ ഓസ്ട്രേലിയ പോലെയുള്ള സമൂഹത്തിലില്ല. നമ്മുടെ നാട്ടിലൊന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും മാന്യമായ വസ്ത്രം ധരിച്ചു പോയാൽ പോലും അവരെ മറ്റൊരു രീതിയിൽ നോക്കുന്ന അല്ലെങ്കിൽ അവരെ ഒരു ഉപഭോഗ വസ്തുവായി കാണുന്ന പ്രത്യേകിച്ച് സ്ത്രീകളെ, അല്ലെങ്കിൽ അവർക്കെതിരൊരു കമന്റ് അടിക്കുമ്പോൾ അതിലൊരു മാനസിക സന്തോഷം കിട്ടുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള റേപ്പും പീഡനങ്ങളും ഒക്കെ വ്യാപകമായി വരുന്നത്. പുറത്തേട്ട് വരുന്ന വിവാദമാവുന്ന ഒരു വിഷയത്തെ നമ്മൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി ഇത് സമൂഹത്തിൽ, നമ്മുടെ സാമൂഹ്യ ചുറ്റുപാട് എന്താണ്, ആ സാമൂഹ്യ ചുറ്റുപാട് മാറ്റം വരുത്താത്തടത്തോളം കാലം സ്ത്രീയും പുരുഷനും ഒരേപോലെ അവനവന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതാണ്.
അതായത് സ്ത്രീകൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നാണ് മഹേഷ് പറയുന്നത്.
സ്ത്രീകൾ ശ്രദ്ധിക്കണമെന്നല്ല, നമ്മുടെ സമൂഹ ചുറ്റുപാടുണ്ട്, ആ സമൂഹ ചുറ്റുപാടിനെ പറ്റി അറിയാതെ നമ്മൾ വ്യാപകം വ്യാപകമാണ് സ്ത്രീകൾക്ക് പൂർണ്ണ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിനകത്ത് സ്ത്രീക്കും പുരുഷനും ഒരു സമത്വം നമ്മൾ ഇതേവരെ നൽകിയിട്ടില്ല. ബസ്സുകളിലാണെങ്കിൽ പോലും ഒരു റിസർവേഷൻ, ഒരു അതിർ വരമ്പ് നമ്മൾ വയ്ക്കുന്നു. അതിർ വരമ്പുകൾ ഉള്ളപ്പോൾ ഇപ്പോഴും അതിർ വരമ്പുകൾ ഛേദിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്.
തീർച്ചയായും മഹേഷ്, അജിത ചിറയിൽ ഈ ഒരു അതിർ വരമ്പുകളും മറ്റും ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളിലേക്ക് വരുന്നത് എന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇന്ത്യയിൽ അത്ര അതിർ വരമ്പുകളുണ്ട്, പക്ഷെ ഇവിടെയൊന്നും അത്ര അതിർ വരമ്പുകൾ നമുക്ക് കാണാനില്ല, പാശ്ചാത്യ രാജ്യങ്ങളിലൊന്നും കാണാനില്ല. എന്നിട്ടും അവിടെയെല്ലാം പീഡന കേസുകൾ നടക്കുന്നു. മനഃശാസ്ത്രപരമായ മേഖലയിൽ നിന്ന് കൂടി നോക്കുമ്പോൾ എന്താണ് ഇതിനൊരു കാരണമായിട്ട് തോന്നുന്നത്?
ഇവിടെ ഇപ്പൊ പ്രധാനമായിട്ട് നമ്മൾ പീഡനം എന്നൊരു വെസ്റ്റേൺ രാജ്യത്ത് പറയുമ്പോഴത്തേക്ക് അവരത് ഒരു റേപ്പ്, ഫുള്ളി ഒരു സെക്ഷൽ അസോൾട്ട് മാത്രമല്ല അവരതിൽ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരാളെ ഇനപ്രോപ്രിയേറ്റ് ആയിട്ടൊന്ന് നോക്കിയാലോ, ഇനപ്രോപ്രിയേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ, അതും അവര് സെക്ഷലി ഇനപ്രോപ്രിയേറ്റ് ബിഹേവിയർ എന്നാണ് അത് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ അതും ഈ കൂട്ടത്തിൽ വരുന്നതാണ്, അതൊരു ഹയർ പെർസെന്റേജ് വരും. ഇപ്പൊ ഇവിടുത്തെ ഒരു സ്റ്റഡി, ഞാൻ വിക്ടോറിയൻ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റഡിയിൽ നോക്കിയപ്പോ വിക്ടോറിയൻസ് തന്നെ പറയുന്നത് 20 ഒരാൾ പറയുന്നത് ഈ റേപ്പ് മിക്കവാറും സ്ത്രീകൾ തന്നെ വിളിച്ചു വരുത്തുന്നതാണ് എന്ന 20 ഒരാള് അഭിപ്രായപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു സർവേയില്. അതേസമയം 26% ഉള്ള കമ്മ്യൂണിറ്റി ബിലീവ് ചെയ്യുന്നത് പെണ്ണുങ്ങൾ കൂടുതലായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, കാരണം സെക്ഷൽ ക്ലെയിം ചെയ്യുന്നുണ്ട്, സെക്ഷൽ അസോൾട്ട് ക്ലെയിം ചെയ്യുന്ന പെണ്ണുങ്ങൾ കുറവല്ല എന്ന് 26% പറയുമ്പോൾ 16% പറയുന്ന ആളുകൾ പറയുന്നതെന്ന് വെച്ചാല്, അതായത് ഈ ഡ്രഗ്സ് എടുത്തും ഡ്രങ്കണായിട്ടുള്ള പെണ്ണുങ്ങള് പാർഷ്യലി അവര് തന്നെയാണ് റെസ്പോൺസിബിൾ എന്നാണ്. അപ്പൊ ആ ഒരു സാഹചര്യം നമ്മൾ അങ്ങനെ ഒരു സർവേ നോക്കുമ്പോഴത്തേക്ക് നമ്മള് കുറച്ചുകൂടി കോഷ്യസ് ആയാൽ ഒരുപക്ഷെ ഇത് കുറയ്ക്കാമായിരിക്കാം.
തീർച്ചയായും ആദ്യം ഇതിനെ ഈ ഒരു ഇതിനെ എതിർത്ത എമിക്ക് ഇതിനോട് എന്താണ് മറുപടി പറയാൻ കഴിയുക?
എനിക്ക് സത്യം പറഞ്ഞാൽ മഹേഷ് പറഞ്ഞതിനോട് വളരെയധികം യോജിപ്പുണ്ട്. കാരണം ഏത് മനുഷ്യനാണെങ്കിലും, ഇപ്പൊ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും, പേഴ്സണൽ ആയിട്ടുള്ള ഒരു ശ്രദ്ധ അവരവരുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അത് ഇങ്ങനത്തെയുള്ള ഇഷ്യൂസ്, ഇപ്പൊ എന്ത് കാര്യമാണെങ്കിലും, റേപ്പ് എന്ന് മാത്രമല്ല, ഒരാൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അയാൾ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. പക്ഷെ വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ചെറിയ കുട്ടികൾ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ 5 താഴെയുള്ള കുട്ടികൾ മോളസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, കന്യാസ്ത്രീകൾ മോളസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഫുള്ളായിട്ട് ഡ്രസ് ചെയ്തിട്ടുള്ള ഇസ്ലാമിക് വിമൻ, അവര് ആ സ്ത്രീകളും മോളസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവരൊക്കെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണോ? ഇനി ഇതുപോലെ തന്നെ വേറൊരു കാര്യം, പെൺകുട്ടികളെ പോലെ തന്നെ അത്ര ഇല്ലായിരിക്കാം, പക്ഷെ മോർ ദൻ ഹാഫ് ദ എമൗണ്ട് ആയിട്ട് ആൺകുട്ടികളും മോളസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെന്ത് കാരണമാണോ ഉള്ളത്, അതൊക്കെ വസ്ത്രധാരണം കൊണ്ടാണോ? ഇത് മനുഷ്യന്റെ ഒരുതരം മനുഷ്യൻ മൃഗമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലല്ലേ ഇതൊക്കെ
സംഭവിക്കുന്നത്? താങ്കൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എമിയുടെ ഒരു മറുപടി വന്നിരിക്കുന്നത്, എന്താണ് ഇതിനെ കുറിച്ച് തോന്നുന്നത്?
അതെ അതെ, ഇപ്പൊ ഇപ്പോഴെന്ന് വെച്ചാല് വെസ്റ്റ്, ഇപ്പൊ ഈസ്റ്റ് ഓർ വെസ്റ്റ് അങ്ങനെയല്ല, ഏത് ലോക രാജ്യങ്ങളിൽ എടുത്താലും ഇപ്പൊ ഡ്രഗ്സിന്റെയും അതുപോലുള്ള ലഹരി വസ്തുക്കളും മദ്യത്തിന്റെയും ഉപയോഗം ചെറിയ പ്രായത്തൊട്ട് കൂടി വരികയാണ്. അങ്ങനെ കൂടി വരുന്ന ആളുകൾക്ക് അവരിൽ തന്നെയുള്ള ഇമ്പൾസ് നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. മോസ്റ്റ് ഓഫ് ദ കേസസ് വരുന്നത് ഇങ്ങനെയുള്ള ഉപയോഗം, അല്ലെങ്കിൽ പെർവേർട്ടഡ്, പണ്ട് നമ്മൾ ഇത്രയും പെർവേർഷൻസ് കണ്ടിട്ടില്ല ബിഹേവിയറിൽ, ഇപ്പൊ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, സെക്ഷലി പെർവേർട്ടഡ് ബിഹേവിയർ ഒരുപാട് കൂടി വരുന്നത് കൊണ്ട് മിക്കവാറും കേസസ് നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ഡീവിയന്റ് സെക്ഷൽ ബിഹേവിയർ ഉണ്ടാവും.
നോബിയാണ് നേരത്തെ അതേക്കുറിച്ച് സൂചിപ്പിച്ചത്. അതെ, നോബിയോട് അതേക്കുറിച്ച് ചോദിക്കട്ടെ. നോബി, ഇത്തരത്തിൽ മദ്യത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. അത്തരമൊരു സ്വാധീനം ഉണ്ടെങ്കിൽ ഒരാൾ പീഡനത്തിലേക്ക് പോകുമെന്ന് അല്ലെങ്കിൽ സ്ത്രീ പീഡനം എന്നുള്ള രീതിയിലേക്ക് പോകുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ?
തീർച്ചയായിട്ടും നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇവിടെയുള്ള ഒരു സിറ്റുവേഷൻ മനസ്സിൽ കണ്ടുകൊണ്ടായിട്ട് ഇപ്പൊ ഡ്രഗ് അബ്യൂസ് ഇതെല്ലാം പറയുന്നുണ്ട്. ഇവിടെയുള്ള കാര്യങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡ് എല്ലാവരും ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് ഡ്രിങ്ക്സ് കഴിക്കുന്നു, അതിനൊക്കെ ശേഷമാണ് റേപ്പ് പലതും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പല കേസസും അങ്ങനെയാണ് ഉണ്ടായത്. കൂടുതൽ ശതമാനം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള കാര്യത്തിൽ. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ കേസ് നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ വഴിയെ നടന്നു പോകുന്ന പെൺകുട്ടിയെ മാരകമായിട്ട് കുറ്റിക്കാട്ടിലോട്ട് വലിച്ചിഴിച്ചോണ്ട് പോയി, അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലെ എന്ത് പ്രിക്കോഷൻ ആണ് ഈ കുട്ടികൾ എടുക്കുക? നിങ്ങൾ സിറ്റിയിൽ നിന്ന് വന്ന, ഞാൻ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്, ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ഒരു സ്കൂളിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് ഒരു കിലോമീറ്റർ ഏകദേശം നടന്നു പോകണം. അപ്പം കണ്ടെത്തിക്കൂടെയും ഇതൊക്കെ നടന്നാണ് പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നത്. അവിടെയൊക്കെ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാര് എന്ത് പ്രിക്കോഷൻ ആണ്? നിങ്ങളിപ്പം എന്നാ പറയുന്ന വലിയ സിഡ്നിയിലെ കാര്യമോ അല്ലെങ്കിൽ ഏറ്റവും വലിയ സിറ്റിയിലെ കാര്യം, ഈ സാധാരണ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ എന്ത് പ്രിക്കോഷൻ ആണ് എടുക്കേണ്ടത്? അവര് നമ്മുടെ പെൺകുട്ടികളുടെ ഈ മാനസിക വൈകല്യത്തിന് ഈ സ്ത്രീകൾ എന്തുകൊണ്ട് കുറ്റം പറയുന്നു? 10% പോലും അവരുടെ ആഗ്രഹപ്രകാരമായിരിക്കും ഈ റേപ്പ് നടക്കുന്നതെന്ന് നമുക്ക്
മഹേഷ് അതിനെന്തോ ഒരു മറുപടി പറയാനൊരുങ്ങുന്നുണ്ട്. മഹേഷ് എന്താണ് പറയാനുള്ളത്?
സ്ത്രീകളുടെ മാത്രം കുഴപ്പം കണ്ടാണ് പീഡനം ഉണ്ടാവുന്നതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനകത്ത് നമ്മുടെ സമൂഹം നൽകുന്ന ചില അതിർവരമ്പുകളോ അല്ലെങ്കിൽ സമൂഹം നമ്മുടെ സമൂഹത്തിന്റെ ഒരു നിലവിലെ സാഹചര്യമുണ്ട്. ഇപ്പൊ ഞാൻ നാട്ടിലൊരു ഗ്രാമപ്രദേശത്ത് വന്ന ഒരാളാണ്. അവിടെ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്ക് എടുക്കാവുന്ന പ്രിക്കോഷൻ ഒരു പരിധിയുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടിക്കെതിരെ ഉണ്ടാകുന്ന പീഡനം എന്ന് പറയുന്നത് മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ മാനസിക രോഗികളായ മനോരോഗികളായ ചില ആളുകൾ ചെയ്യുന്നതാണ്. അത്തരം ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് മാനസിക ചികിത്സ നൽകുക എന്ന് മാത്രമേ അതിന് പരിഹാരം.
മഹേഷ്, റേപ്പ് ചെയ്യപ്പെടുന്ന എല്ലാ ആളുകളും മാനസിക രോഗികളാണെന്ന് അംഗീകരിക്കുക. റേപ്പ് ചെയ്യപ്പെടുന്ന എല്ലാ ആളുകളും മാനസിക രോഗികളാണ്, അല്ല ചിലരും മാത്രമല്ല എല്ലാവരും.
മാനസിക രോഗികളെ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ നിയമ
സംവിധാനങ്ങൾ
പരിരക്ഷ കൊടുക്കുക. നിയമ സംവിധാനത്തിനുള്ളിൽ അവർ മാനസികരോഗികളെ ചിത്രീകരിക്കുമ്പോൾ അവർക്കൊരു നിയമ സംരക്ഷണം കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ചില ആളുകൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവർ അന്നേരം ഉപയോഗിച്ചിരിക്കുന്ന മദ്യമോ മറ്റു കാര്യങ്ങളോ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന പ്രകോപനങ്ങൾ കൊണ്ട് നടക്കുന്ന റേപ്പ് അറ്റംപ്റ്റുകളും റേപ്പുകളുമാണ്
പറഞ്ഞോളൂ.
ഇപ്പൊ നമ്മളിപ്പോ സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം വരുന്ന ഒരേ പോയിന്റിൽ നിന്നാണ്, ചില ആളുകളുടെ പെർവേർട്ടഡ് ആയിട്ടുള്ള ചിന്താഗതി എന്നാണ് സംഭവിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഈ റേപ്പ് അല്ലെങ്കിൽ ഒരു കൊലപാതകം, അതിന് എനിക്ക് തോന്നുന്നത് ഒരു അൾട്ടിമേറ്റ് ബ്ലോ എന്ന നിലയ്ക്ക് അതിനോട് ഉപമിക്കാം എന്നുള്ളതാണ്. എന്ത് സാഹചര്യം ഉള്ള ഒരാളാണെങ്കിലും നമ്മളിൽ ഒരാളെ ആരെങ്കിലും കൊലപ്പെടുത്താൻ അതൊരു എക്സ്ക്യൂസ് ആണോ?
ഒരിക്കലുമല്ല, എക്സ്ക്യൂസ് ആണെന്നല്ല ഇവിടെ പറയുന്നേ. ഒരു കൊലപാതകം ഒരു കരുതി കൂട്ടിയുള്ള കൊലപാതകത്തിന് നമുക്ക് എടുക്കുന്ന പ്രിക്കോഷൻ ലിമിറ്റ് ഉണ്ട്. പെട്ടെന്നുണ്ടാവുന്ന കൊലപാതകത്തിന് നമ്മൾ ഒരു പ്രിക്കോഷൻ എടുക്കണം. ഇപ്പൊ ഒരു
തീർച്ചയായിട്ടും
പല പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി സ്ത്രീകളായാലും നമ്മൾ കുട്ടികളെ മാനസികമായ കോൺഫിഡൻസ് കൊടുക്കുക. അവർക്ക് ഇങ്ങനെയുള്ള ഒരു തീർച്ചയായിട്ടും ഇങ്ങനെ റേപ്പ് സംഭവിക്കും, പെട്ടെന്നുള്ള ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാകുമ്പോൾ മാനസിക നില തെറ്റുകയും റിയാക്ട് ചെയ്യാൻ വേണ്ടി പറ്റാതെ വരുമ്പോഴുമാണ് കൂടുതലായിട്ടും പെണ്ണുങ്ങൾ പെട്ടെന്ന് വീക്കായി പോയി ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകുന്നതെന്ന് പല സ്റ്റഡീസും വെളിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേർക്ക് കൂടുതലായിട്ട് കോൺഫിഡൻസ് ചെറുപ്പത്തിലേ കൊടുക്കുക, വീട്ടിൽ സ്ഥിരമായിട്ട് എന്നാ പറയുന്നത് കുട്ടികളുമായിട്ട് ചർച്ച ചെയ്യുക. നമ്മൾ ആരും ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്ന നിങ്ങളെല്ലാവരും ആരും റേപ്പ് എന്ന് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് സെക്സ്, അത് ഫോഴ്സ് സെക്സ് ആണ്, അപ്പൊ സെക്സ് എന്തുകൊണ്ടാണ് ഫോഴ്സ് ചെയ്യപ്പെടുന്നത്? ഇവിടെ ഡിമാൻഡ് വളരെയധികം, സപ്ലൈ ഇല്ല, അതുകൊണ്ട് എന്ത് സൊല്യൂഷൻ? കൂടുതലായി ബ്രോത്തൽസ് ഇതെല്ലാം ആൾക്കാരെ പഠിപ്പിക്കുന്നതിന് കൂടെ അവർ
ആ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നു അജിതാ ചിറയിലിന് കുറച്ചുകൂടി പറയാൻ കഴിയുമായിരിക്കും. ഇത്തരം ഒരു മനുഷ്യന്റെ ഒരു ലൈംഗിക തൃഷ്ണയ്ക്ക് അത്തരത്തിലൊരു മറുപടി കൊടുക്കുക മാത്രമാണോ? കാരണം ഇന്ത്യൻ സമൂഹത്തിന്റെ സ്ഥിതിയും പാശ്ചാത്യ സമൂഹത്തിന്റെ സ്ഥിതിയും വളരെയധികം വ്യത്യസ്തമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ, ഒരുപക്ഷെ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ, ഒരു ലൈംഗികമായിട്ടുള്ള അടിച്ചമർത്തൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ ചില കണക്കുകൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ 2010 സ്ത്രീ പീഡനങ്ങളും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമവും ഒരുമിച്ചുള്ള UN കണക്ക് വന്നിരിക്കുന്നത് 84,767 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇന്ത്യയിൽ 22,772 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ കണക്കുകളേക്കാൾ കൂടുതൽ ജനസംഖ്യയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അമേരിക്കയിൽ 100,000 പേർക്ക് 27.3% സ്ത്രീപീഡന കേസുകളും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമവും. ഇന്ത്യയിൽ അത് 1.8% മാത്രമാണ്. അപ്പോൾ ഒരു ലൈംഗികമായിട്ടുള്ള ലൈംഗിക തൃഷ്ണയുടെ അടിച്ചമർത്തലാണോ ഇതിൽ പ്രശ്നമെന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അജിത ചിറയിൽ എന്താണ് തോന്നുന്നത് അതേക്കുറിച്ച്?
അതായത് ഇവിടുത്തെ കണക്കുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആളുകളുടെ മനോഭാവം നോക്കണം. അവർക്ക് പുറത്തു വന്നിട്ട് എന്നെ ഇങ്ങനെ അസോൾട്ട് ചെയ്തു എന്ന് പറയാൻ അവർക്ക് മടിയില്ല. പക്ഷെ നമ്മളുടെ സംസ്കാരം അങ്ങനെയല്ല. നമ്മൾ കഴിയുന്നത്ര നമ്മളുടെ കുട്ടികൾ വീട്ടിൽ പോലും സുരക്ഷിതരല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അത് ഇപ്പൊ ഒരു അമ്മാവൻ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ എന്നെ വീട്ടിലടുത്ത സുഹൃത്ത് പീഡിപ്പിച്ചു എന്ന് വീട്ടുകാർക്ക് പോലും പറയാൻ വളരെ വളരെ മടി. കാരണം നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്, കൂടുതൽ ഒളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ആ ഒരു കണക്ക് ശരിയാണോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ
ചിന്തിക്കണം.
അല്ലല്ല, സംസ്കാരത്തേക്ക് കൂടല് നമ്മൾ ആലോചിക്കുക, എന്തുകൊണ്ടാണ് നമ്മൾ പുറത്ത് പറയുന്നില്ലാതെ. ഒരു സ്ത്രീ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഒരു പ്രദർശന വസ്തുവായിട്ട് നമ്മുടെ സമൂഹം തന്നെ കാണുക. ഒരു തെളിവെടുക്കാൻ കോടതി ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എത്രയോ ആളുകളാണ് നിൽക്കുന്നത്. ഇപ്പൊ തന്നെ കേരളത്തിൽ ഈ അടുത്തിടെ ഉണ്ടായ ഒരു വിവാദമായ തട്ടിപ്പ് കേസ്, അതിനകത്ത് ഒരു സ്ത്രീയും പുരുഷനും ഈക്വലി റെസ്പോൺസിബിൾ ആണ്, സരിത നായർ. പക്ഷെ അവരെ കോടതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ കാണാൻ പോകുന്ന ആളുകളുടെ ഹ്യൂജ് ഇത് നമ്മൾ കാണാതിരിക്കാൻ പറ്റുമോ? അവര് മറ്റൊരു തലത്തിലാണ് ആ സമൂഹം
ചിത്രീകരിക്കുന്നത്.
പിന്നെ ഈ കണക്കുകളുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ മലബാർ മേഖലകളിൽ, കേരളത്തിൽ തന്നെ മലബാർ മേഖലകളിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗർഭിണികളായി പ്രസവിക്കുന്ന എത്രയോ അമ്മമാരുണ്ട്, എത്രയോ പിഞ്ചു കുട്ടികൾ.
തീർച്ചയായും അത് അത് മഹേഷ് അത് മറ്റൊരു അത് മറ്റൊരു വിഷയമാണ്, ഒരുപക്ഷെ ചർച്ചയാക്കേണ്ട മറ്റൊരു വിഷയമാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാൻ വേണ്ടി, നമ്മൾ ഡൽഹി കൂട്ടബലാത്സംഗം നടന്നു കഴിഞ്ഞ ശേഷം ഒരു ആത്മീയ ഗുരു എന്ന് സ്വയം അവകാശപ്പെടുകയെങ്കിലും ചെയ്യുന്ന ഒരാൾ പറഞ്ഞത്, പീഡിപ്പിക്കാൻ വരുന്ന ആളുകളോട് സഹോദര എന്ന് വിളിച്ചൊരു പെൺകുട്ടി വിളിച്ചു കഴിഞ്ഞാൽ പീഡനം ഇല്ലാതാകുമെന്നാണ്. ഈ നിലപാട് അല്ലെങ്കിൽ ഈ ഒരു രീതി എത്രത്തോളം അംഗീകരിക്കാൻ കഴിയും? എമി റോയ്,
ഞാൻ എന്താ പറയണേ, ഇസ് ഇറ്റ് യുവർ ഫോൾട്ട് എന്നുള്ള വീഡിയോ ഒരിക്കൽ കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ ആൻസർ അതിൽ നിന്നാണ് കിട്ടിയത്. എന്താ പറയണേ, ഭായി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരാള് മറ്റാള് വാമൂടി പിടിക്കുമ്പോ എങ്ങനെയാണ് ഭായി എന്ന് വിളിക്കാൻ പറ്റുക? അല്ലെങ്കിൽ ഭായി എന്ന് വിളിക്കുന്നോണ്ട് അവിടെ ഇങ്ങനെ ഒരു മൃഗമായിട്ട് വരുന്ന ഒരു മനുഷ്യന് എന്ത് വ്യത്യാസമാണ് അവിടെ ഉണ്ടാവുക? പിന്നെ ഡിജു, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ആദ്യം സംസാരിച്ച തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, പെൺകുട്ടികളെ കുറിച്ച് ഇപ്പൊ നമ്മൾ എല്ലാം മാന്യത അങ്ങനെ ഒരു നമ്മുടെ സമൂഹത്തെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ അതിനോട് ടോട്ടലി എഗ്രി ചെയ്യുന്നു. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ ചെറുപ്പത്തിൽ മുതലേ ആൺകുട്ടികളെ മാന്യത എന്താണ്, പെൺകുട്ടികളെ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതും പഠിപ്പിക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഡിജു ആണെങ്കിലും മഹേഷ് ആണെങ്കിലും നോബി ആണെങ്കിലും, നിങ്ങൾ ആരും ഒരു ഒരു പെൺകുട്ടി വസ്ത്രം മര്യാദയ്ക്ക് ധരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ റേപ്പ് ചെയ്യാൻ പോവില്ല, ചെയ്യോ? ഇല്ലല്ലോ. അതിന്റെ കാരണം എന്താ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് അതിനുള്ള ടീച്ചിങ് ഉണ്ട്, അതില്ലാത്തവർക്കാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, നല്ല ടച്ചും ബാഡ് ടച്ചും കുട്ടികളെ മനസ്സിലാക്കാൻ, അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മനസ്സിലാക്കാൻ പഠിപ്പിക്കണം. അവർ മനസ്സിലാവണം, അതിനെതിരെ അവർ സംസാരിക്കുകയും എന്താ പറയുക ശബ്ദം ഉയർത്തുകയും ചെയ്യണം. എങ്കിൽ തന്നെ ഇതൊക്കെ നമുക്ക് സാധിക്കാൻ പറ്റുള്ളൂ.
നോബി, നോബിക്ക് അതിനോട് യോജിക്കുന്നുണ്ടോ? കുട്ടികൾ ആൺകുട്ടികളെ കുട്ടിക്കാലത്ത് മുതൽ തന്നെ കുറച്ചുകൂടി സ്ത്രീകളോട് എങ്ങനെ ബഹുമാനത്തോടെ പെരുമാറണം എന്ന് പഠിപ്പിക്കാത്തതിന്റെ ഒരു അഭാവം ഈ പ്രശ്നം
അതിനോട് ഒരു പരിധി വരെ ശരിയായിരിക്കുന്നു. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കേസുകളിൽ എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന ഈ ഒരു കാര്യം, സെക്സ് എന്ന് പറയുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വീട്ടിൽ എത്ര പേരുടെ വീട്ടിൽ, ഇപ്പൊ എനിക്ക് 7 വയസ്സുള്ള ഒരു മോനുണ്ട്, 2 വയസ്സുള്ള ഒരു മോളുണ്ട്. എന്റെ വീട്ടിൽ ഈ മോനോട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ അകത്ത് പറയാൻ വേണ്ടി അവകാശപ്പെടുകയല്ല, സെക്സ് എന്താന്ന് എന്റെ മോനോട് ഞാൻ പറഞ്ഞു കൊടുക്കും, സംസാരിക്കാറുണ്ട്. പക്ഷെ ആത്മാർത്ഥമായിട്ട് പറയാം, എത്ര കുടുംബങ്ങളിൽ അത് നടക്കുന്നുണ്ട്, പിള്ളേരെ ബോധവൽക്കരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു മ്ലേച്ഛമായിട്ടുള്ള ഒരു സംഭവമായിട്ട് നമ്മുടെ കുടുംബത്തിൽ എടുക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വൺ ഓഫ് ദ ഒരു കോൺസിക്വൻസ് ആണ് ഇത്. അതിന് നമ്മുടെ വീടുകളിൽ ഇത് സംസാരിച്ചില്ലെങ്കിൽ ആൾക്കാർ, കുട്ടികൾക്ക് എവിടുന്ന ഇൻഫോർമേഷൻ ഇപ്പൊ സാധാരണഗതി കിട്ടുന്ന സ്കൂളിൽ പോകുമ്പോൾ ബാക്കിയുള്ള കുട്ടികളെ.
നോബി, ഞാൻ അതുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ഇത്തരം വിഷയങ്ങൾ ചർച്ചയാവുന്ന, അല്ലെങ്കിൽ അത്തരം വിഷയം പറയാൻ തുറത്തു പറയാൻ ഒരു മടിയുമില്ലാത്ത പാശ്ചാത്യ രാജ്യങ്ങളിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ കേസുകൾ ഉണ്ടാകുന്നു?
ഇവിടുത്തെ കേസ് അത് തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. പക്ഷെ ഇവിടുത്തെ കേസ് എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസത്തെ ഇവിടെ ഗോൾകോസ്റ്റിൽ ഒരു റീസെന്റ് കേസ് ഉണ്ടായിരുന്നെങ്കിൽ 10 വർഷം മുമ്പ് ഭാര്യ ആയിരിക്കുമ്പോൾ എന്റെ സമ്മതം ഇല്ലാതെ അദ്ദേഹം മദ്യത്തിന് മയക്കുമരുന്നിനും അടിമയായിട്ട് എന്നോട് ചോദിച്ചിട്ട് ഞാൻ സമ്മതിച്ചില്ല, പക്ഷെ എങ്കിലും ഞാനുമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തി. അത് കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷം കംപ്ലൈന്റ് ചെയ്യുക, അവര് പിരിഞ്ഞു കഴിഞ്ഞപ്പോ. അങ്ങനെയുള്ള ഒത്തിരി കേസ് ഇവിടുത്തെ നമ്പേഴ്സിൽ വരുന്നുണ്ട്. പക്ഷെ ഇൻസിഡന്റ് നടക്കുന്നില്ലെന്നല്ല, ഇവിടെ തീർച്ചയായിട്ടും
നടക്കും. എനിക്ക് ശ്രീമതി അജിത ചിറയിലോട് ചോദിക്കാനുള്ള ഒരു കാര്യമുള്ളത്, സ്ത്രീകൾ കൂടുതലായി മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗം അത് കൂടുതലായി വരുന്നു എന്നുള്ള കണക്കുകൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ബ്രിട്ടനിൽ നടത്തിയ ഒരു സർവേയിൽ പറയുന്നത് മദ്യപാനം അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് കൂടുതലായി മദ്യം കഴിക്കുന്ന, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകളാണ് കൂടുതലായി പീഡിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും സ്ത്രീകൾ അതിലേക്ക് കൂടുതലായി വരുന്നത് പീഡനത്തിന് കാരണമാകുന്നില്ലേ?
ഉണ്ടായിരിക്കണം. കാരണം സ്ത്രീകളിൽ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെ കൂടി വരികയാണ്. അത് പല കാരണങ്ങൾ അതിനുണ്ട്, അവരുടെ മാനസികപരമായിട്ടുള്ളതും ആയ പല കാരണങ്ങളുണ്ട്. പക്ഷെ ഇവിടെയും അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ നടന്ന സർവേയിൽ അവർ പറയുന്നതാണ്, ഒരു നല്ലൊരു ശതമാനം ആളുകൾ പറയുന്നത് ഡ്രഗ് അല്ലെങ്കിൽ ഡ്രങ്കണായിട്ടുള്ള ലേഡീസ് പാർഷ്യലി റെസ്പോൺസിബിൾ ആണ് റേപ്പിന്. കാരണം അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവര് സ്ത്രീകൾ പൊതുവേ വൾണറബിൾ ആണ്. അതിന്റെ കൂടെ അതിന്റെ ആ വൾണറബിലിറ്റി കൂട്ടുന്ന കാര്യങ്ങളാണ് ഡ്രഗിന്റെ ഉപയോഗവും അതുപോലെ തന്നെ മദ്യത്തിന്റെ ഉപയോഗവും. അപ്പൊ അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
എമിറോ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ ഒരു സ്ത്രീകളിൽ വരുന്ന മദ്യപാന ശീലം കൂടി വരുന്നത് ഇത് സ്വാഭാവികമായും അവരുടെ ഈ പറഞ്ഞതുപോലെ വൾണറബിലിറ്റി കൂട്ടുന്നില്ലേ?
ഉണ്ടായിരിക്കാം, അത് വൾണറബിലിറ്റി കൂട്ടുന്നു. ഐ മീൻ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടായിരിക്കാം, അത് വൾണറബിലിറ്റി കൂട്ടുന്നു ഉണ്ടായിരിക്കാം. പക്ഷേ അത് ഒരു ചെറിയ പെർസെൻറ്റേജേ ആവുന്നുള്ളൂ. നമ്മൾ ഏറ്റവും ഡൊമസ്റ്റിക് ആയിട്ടുള്ള സാഹചര്യങ്ങളിലാണ് പലപ്പോഴും പെൺകുട്ടികളും ആൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നത്. ആദ്യം പറഞ്ഞ പോലെ അമ്മാവൻ, അല്ലെങ്കിൽ യുനോ അടുത്ത കസിൻ, അല്ലെങ്കിൽ ഒരു ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു റിലേറ്റീവ്, അങ്ങനെ ഒരാളാണ്. അത് അതിന് മറ്റേതില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതൊരു കുഞ്ഞു പെർസെൻറ്റേജ് ആണ്. അതിനെ നമുക്കൊരു ജനറലൈസ് ചെയ്ത് അത് ഒരു മേജർ ആയിട്ടുള്ള കാരണം അതാണ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല.
എന്തായാലും സമയപരിമിതി മൂലം ചർച്ച അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് അജിത ചിറയിൽ അവസാനമായി ഈ പറഞ്ഞ ചർച്ചയിൽ നിന്ന് ഒരു പറയാവുന്ന ഒരു കാര്യം, പുരുഷന്മാർക്ക് കുറച്ചുകൂടി വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവബോധം വരുത്താനും അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾ കണ്ടെത്തി അത് മാറ്റാനും ലൈംഗിക വിദ്യാഭ്യാസം ചെറുപ്പത്തിലേക്ക് കൊടുക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും, ഒഴിവാക്കാൻ വഴിയെന്ന് പറയുന്നില്ല, ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അജിത ചിറയിൽ?
അത് തന്നെയല്ല, കുട്ടികളെ കുറച്ചുകൂടെ നമ്മൾ അസേർട്ടീവ് ആയിട്ട് വളർത്തണം അവരോട് ഏത് സാഹചര്യത്തിൽ എവിടെയോ. കാരണം മിക്കവാറും സംഭവിക്കുന്ന റോങ് ടൈം റോങ് പ്ലേസിൽ നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ട് അവരെ കുറച്ചുകൂടെ അസേർട്ടീവ് ആയിട്ട്, ആണുങ്ങൾക്ക് മാത്രം വിദ്യാഭ്യാസം പോരാ, പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം വിദ്യാഭ്യാസം. അതനുസരിച്ച് എന്താണ് അവരെ എന്താണ് ഇത് കുറെ ഒരുപാട് പേര് അതിനെ പറ്റി പറഞ്ഞു, എന്താ ടച്ചിനെ പറ്റിയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പൊ അത് ആ എല്ലാ ലെവലിലും പേരൻസിനെയും കുട്ടികളെയും എല്ലാം എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിനും എല്ലാം ഒരു മൊത്തത്തിലൊരു അപ്ഗ്രേഡേഷൻ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മളുടെ നാട്ടിലെ, ഇവിടുത്തെ സിസ്റ്റം വ്യത്യാസമുണ്ട്, ഇവിടെ എല്ലാം ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലെ കാര്യത്തില് എല്ലാ തരത്തിലും ഒരു അപ്ഗ്രേഡേഷൻ ആവശ്യമാണ് ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട്.
തീർച്ചയായും സമയപരിധി മൂലം ചർച്ച നടത്തി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും, ചർച്ചയിൽ പങ്കെടുത്ത 4 പേർക്കും വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിനും അഭിപ്രായങ്ങൾ അറിയിച്ചതിനും.
താങ്ക് യു. താങ്ക് യു.